Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ബ്രഹ്മസംസ്ഥമൃതത്വമേതി എന്ന് പറയുന്നതിനെ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യത്തിൽ. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ബ്രഹ്മസംസ്ഥൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇവിടെ ത്രയോധർമ്മസ്കന്ധ മൂന്നുപേരെ കുറിച്ച് പറയുന്നു. ബ്രഹ്മചാരി, ഗൃഹസ്ഥ, സന്യാസി. അതിനാരാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത്? അത് സിദ്ധാന്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ സന്യാസിയാണ് പരിപ്രാട്ട്, സന്യാസിയാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത്. അതാണ് സിദ്ധാന്തം. അതിൻ്റെ പൂർവോഷം അടുത്ത് വൃത്തികാരൻ മുമ്പ് വ്യാഖ്യാനിച്ചതനുസരിച്ച് ഭാഷകാരൻ പൂർവോഷം അവതരിപ്പിക്കുന്നു. അത്രാഹു കേജിത് ചതുർണാം ആശ്രമിണാം അവിശേഷീന സ്വർഗമ അനുഷ്ഠാന പുണ്യലോകുക്ത നാനവർജിതാനാം സർവേ പുണ്യലോക ഭവന്തി ഇതി നാത്ര പരിവ്രാ വിശേഷിത. ഇവിടെ പറയുന്നു ചതുർണാമാശ്രമനാം, ഇത് പൂർവപക്ഷമാണ്. എല്ലാ ആശ്രമികൾക്കും ബ്രഹ്മചര്യം, ഗാർഹസ്യം, വാനപ്രസ്ഥം, സന്യാസം, എല്ലാ ആശ്രമികൾക്കും അവിശേഷണ തുല്യമായി സ്വകർമാനുഷ്ഠാന അവരവരുടെ കർമാനുഷ്ഠാനം കൊണ്ട് പുണ്യലോകതയുക്ത പുണ്യലോകത്തെ പ്രാപിക്കാൻ കഴിയും. പരിപ്രാജകൻ ഉൾപ്പെടെ ജ്ഞാനവർജിതാനാം സർവേ ഏതി പുണ്യലോക ഭവന്തി. ജ്ഞാനവർജിതന്മാരായിട്ടുള്ള, ജ്ഞാനമില്ലെങ്കിൽ എല്ലാവർക്കും പുണ്യലോകമാണ് ഫലം. എന്നാത്ര പരിഭ്രാട് വിശേഷ അവശേഷം, ഇവിടെ പരിഭ്രാടിനെ ഒഴിവാക്കിയിട്ടില്ല. സിദ്ധാന്തത്തിൽ എന്താണ്? പരിഭ്രാജകന് പുണ്യലോകമല്ല അമൃതത്വം. പ്രോഷൂറിന് എന്താണ്? പരിഭ്രാജകനും പുണ്യലോകം തന്നെ. എന്നാത്ര പരിഭ്രാട് അവശേഷം, പരിഭ്രാടിനെ ഒഴിവാക്കിയില്ല. പരിപ്രാജകസ്യാവി ജ്ഞാനം യമ നിയമാശ്ചത്തവ ഏവേദി. പരിപ്രാജകനുമുണ്ട് ആശ്രമത്രമം. എന്തൊക്കെയാണ്? ജ്ഞാനം, യമ, നിയമം, തപസ്, ഇതെല്ലാം തപസ്സാണ്. ആ തപസ്സിന്റെ ഫലമായി പുണ്യലോകം. അത് പരിപ്രാജകനും ആകാം. തപയേവ ദ്വിതീയത്ര തപശ്ശബ്ദേന പരിപ്രാ താപസോ ഗ്രഹിക്കും. തപയേവ ദ്വിതീയ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ധർമ്മസ്കന്ധം. അതിൽ തപസ്സെന്നുള്ളത് കൊണ്ട് പരിപ്രാജകനും താപസൻ രണ്ടുപേരും ഗ്രഹിക്കും. തപസ്സൻ ആരാണെന്ന് പറഞ്ഞു? കരച്ര ചന്ദ്രായണാദി തപസ്സുകൾ അനുഷ്ഠിക്കുന്ന താപസൻ. ആ തപസ്സനും പരിപ്രാജകനും രണ്ടുപേരെയും ഗ്രഹിക്കണം. അത് തേഷാമേവ ചതുർണാമയോ ബ്രഹ്മ സംസ്ഥ പ്രണവസേവക സോ അമൃതത്വമേതീതി. അതിൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, തപസ്വി, പരിപ്രാജകൻ, ഈ നാല് കൂട്ടർ. ഈ നാല് കൂട്ടരിൽ യോ ബ്രഹ്മ സംസ്ഥ എന്ന് പറഞ്ഞാൽ പ്രണവസേവക പ്രണവോപാസകനും സ്വാമൃതത്വമേതി. ആരായാലും അവരവരുടെ ആശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചാൽ പുണ്യലോകം. ആരാണോ പ്രണവ ഉപാസന ചെയ്യുന്നത് അവർക്ക് അമൃതത്വം. അത് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും തപസ്സിക്കും പരിപ്രാജകനും ഒരുപോലെയാണ്. ചതുർണാം അധികൃതത്വ അവിശേഷ ബ്രഹ്മസംസ്ഥത്വ അപ്രതിഷേധാച്ച്. നാല് കൂട്ടുകാരും അധികാരികളാണ്. ഇവിടെ പറഞ്ഞു ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറഞ്ഞു. നാല് കൂട്ടരും അധികാരികളാണ്. ബ്രഹ്മസംസ്ഥത്വ അപ്രതിഷേധാച്ച്. അത് മാത്രമല്ല, ബ്രഹ്മസംസ്ഥ അമൃതത്വം, ബ്രഹ്മസംസ്ഥവും അമൃതത്വമേതി എന്ന് പറഞ്ഞിടത്ത് അമൃതത്വം പ്രത്യേകിച്ച് ആർക്കും നിഷേധിച്ചിട്ടില്ല. ബ്രഹ്മചാരിക്കില്ല, ഗൃഹസ്ഥനില്ല, തപസ്സിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോ എല്ലാവർക്കും അമൃതത്വത്തെ പ്രാപിക്കാം. പൂർവക്ഷിയെ പറയുകയാണ്, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, തപസ്സി, പരിഭ്രാട്. സിദ്ധാന്തത്തിൽ എന്താണ്? അമൃതത്വം പരിഭ്രാജകൾ മാത്രം, മറ്റുള്ളവർക്ക് പുണ്യലോകം. ഇതുണ്ട് നമ്മുടെ വ്യത്യാസം. സോ കർമ്മച്ഛിദ്രേജ ബ്രഹ്മസംസ്ഥതായാം സാമർത്ഥ്യ ഉപപത്തേഹി പറയുന്നു. മറ്റുള്ളവർക്കും സ്വകർമ്മച്ഛിദ്രേ, അവരവരുടെ കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങൾക്കൊരു ഇടവേള വരും. ആ ഇടവേളയിൽ അവർക്ക് ബ്രഹ്മനിഷ്ഠന്മാരാകാം, അതിനുള്ള സാമർത്ഥ്യം ഉണ്ടാകാവുന്നത്. ആരായാലും ബ്രഹ്മനിഷ്ഠൻ പരിപ്രാജകന് മാത്രമേ ബ്രഹ്മ നിഷ്ഠപാടുള്ളൂ എന്നില്ല. തത്വജ്ഞാനത്തെ പ്രാപിക്കുക, ശ്രവണമനനങ്ങളെല്ലാം അനുഷ്ഠിക്കുക, പറയുന്നത് ആർക്കും ആകാം. കാരണം അവരുടെ ആശ്രമധർമ്മത്തിനെ ഇടയ്ക്കി സാധാരണ ഗ്രഹസ്ഥനും പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളും പറയാറുണ്ട്, ആ പ്രവൃത്തിയുടെ ഇടയ്ക്ക് കുറച്ച് സമയം ആണ് കർമ്മച്ഛിദ്രം. അവിടെ കുറച്ച് വേദാന്ത ശ്രവണവും മനനവുമൊക്കെ ആകാം, ബാക്കിയുള്ള സമയത്ത് കർമ്മമാകാം. ആ ഇടയ്ക്ക് വരുന്ന ആ സമയം ധർമ്മസംസ്ഥൻ ആകും. അതുകൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാം എന്ന സാമർത്ഥ്യം എല്ലാവരിലും ഉണ്ട്, അവസരം എല്ലാവർക്കും ഉണ്ട്. പരിഭ്രാട്ടെന്ന് പറയുന്നത് സർവകർമ്മങ്ങളും പരിത്യജിച്ച് കേവലം ആത്മനിഷ്ഠനായിട്ടുള്ളവൻ, ശ്രവണമനനാദികളിലൂടെ ജ്ഞാനത്തെ പ്രാപിച്ചു, അവനാണ് പരിപ്രാജകൻ. സിദ്ധാന്തത്തിൽ എന്താണ്? അങ്ങനെയുള്ള പരിപ്രാജകന് മാത്രമേ അമൃതത്വമുള്ളൂ. ഒരുപക്ഷെ പറയുന്ന എന്താണ്? അതിന്റെ ആവശ്യമില്ല. സ്വകർമ്മച്ഛത്തിൽ അവനവന്റെ പ്രവൃത്തിയുടെ ഇടയ്ക്കുള്ള സമയത്ത് ഈ പറയുന്ന ജ്ഞാനമെല്ലാം പ്രാപിക്കുക, മോക്ഷം, അമൃതത്വം സാധിക്കാം. ഇന്ന് നമ്മളൊക്കെ പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ വാസനയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് കർമ്മം ചെയ്യുക. ആ കർമ്മത്തിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വേദാന്തം അല്ലെങ്കിൽ അദ്വൈതം എന്തായാലും അതനുഷ്ഠിക്കുക. അതുകൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാവുന്നതാണ്. ഭക്ഷ്യകാരൻ ഇതിനോട് യോജിക്കുന്നില്ല. എന്നുവെച്ചാ യവ വരാഹാദി ശബ്ദ ബ്രഹ്മ സംസ്ഥ ശബ്ദ പരിപ്രാജകരൂഢ. ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞ പരിപ്രാജകനാണ് സിദ്ധാന്തി പറയും. എന്തുകൊണ്ട്? സർവകർമ്മങ്ങളും വിട്ട് കേവലം ആത്മജ്ഞാന നിഷ്ഠയിൽ മാത്രം കഴിയുന്ന ആളാണ്. ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭിക്ഷാടനാദികൾ മാത്രം അനുഷ്ഠിച്ചു പോകുന്നു. അതുകൊണ്ട് ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നത് രൂഢ ശബ്ദമാണ്. എന്നുവെച്ചാൽ അതിൽ നിശ്ചിതമായ ശബ്ദമാണ്. അതിന്റെ വ്യുത്പത്തിയിലൂടെ കിട്ടുന്ന അർത്ഥമല്ല. പരിവ്രാജകൻ എന്നുള്ള അർത്ഥത്തിൽ രൂഢമാണ്. ഒരു ഉദാഹരണം പറയുന്നു, യവം വരാഹം തുടങ്ങിയ ശബ്ദങ്ങൾ യവശബ്ദരൂഢ ശബ്ദമാണ്. അതിന്റെ അർത്ഥമുണ്ട്. യവം എന്ന് പറയുന്നത് ധാന്യമാണ്, കാരണം അതിന്റെ അർത്ഥം അത് ഏതെങ്കിലും നിമിത്തത്തെ ആശ്രയിച്ചുണ്ടാകുന്നതല്ല. നിമിത്തത്തെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ പാചകൻ എന്ന് പറയുന്നു. പാകക്രിയ എന്ന് പറയുന്ന ഒരു നിമിത്തത്തെ ആശ്രയിച്ചാണ് പാചക ശബ്ദം. അത് രൂഢമാണ്. എന്തുകൊണ്ട്? ആര് പാചകം ചെയ്താലും അവരെ പാചകൻ എന്ന് പറയാം. പാഠകൻ, പഠിത്തീതി പാഠക, പാഠക പഠിക്കുന്നവൻ പാഠകനാണ്. പചതീതി പാചകൻ, പാകം ചെയ്യുന്നവൻ പാചകനാണ്. അതൊന്ന് രൂഢ ശബ്ദമുണ്ട്, നിമിത്തങ്ങളുണ്ട്, ഒരു പ്രവൃത്തിയെ നിമിത്തമാക്കിയാണ്. യവശബ്ദം അങ്ങനെയല്ല, അത് പ്രത്യേകിച്ച് നിമിത്തമൊന്നുമില്ല. അനാദികാലമായി ഈ ശബ്ദത്തെ ആ വസ്തുവിൽ പ്രയോഗിക്കുന്നു. വരാഹം അതുപോലൊരു ശബ്ദം, അനാദികാലമായി അത് ഒരു ജീവിയിൽ പ്രയോഗിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക നിമിത്തത്തെ ആശ്രയിച്ചല്ല. എന്ന് പറഞ്ഞാൽ ഈ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ ശബ്ദത്തിന് എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് ചോദിക്കാൻ പാടില്ലെന്ന് ചുരുക്കം. യവശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കരുത് ഈ ശബ്ദത്തിന് എങ്ങനെ അർത്ഥം കിട്ടി. എന്നുവെച്ചാൽ ആ ശബ്ദങ്ങളിലൂടെ നമുക്ക് അർത്ഥത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ? ആ ശബ്ദത്തിനെ നിർവചിച്ച് അതിന്റെ വ്യുത്പത്തിയിലൂടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പൊ ഏത് ശബ്ദം കിട്ടിയാലും അതിന് വ്യുത്പത്തി ഉണ്ടാകണമെന്ന് നിയമമില്ല. അനാദിയായി അനാദിരൂഢി എന്ന് പറയും, അങ്ങനെ പ്രയോഗിച്ചു വരുന്നു. അതാണ് യവ വരാഹം തുടങ്ങിയ ശബ്ദങ്ങൾ. അതുപോലെ ബ്രഹ്മസംസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിവ്രാജകൻ, രൂഢമാണ് എന്ന് സിദ്ധാന്തി പറയണമെങ്കിലോ പറയുന്നു, നാപൂർവക്ഷി പറയുന്നു അത് ശരിയല്ല. അതിലൂടെ ശബ്ദം എന്തുണ്ട്? ബ്രഹ്മണി സംസ്കൃതി നിമിത്തം ഉപാദായ പ്രവൃത്തത്വ. ബ്രഹ്മണി സംസ്കൃതി നിമിത്തം, ബ്രഹ്മത്തിലുള്ള സ്ഥിതി, അതിനെ നിമിത്തമാക്കിയാണ് ആ ശബ്ദം നിഷ്പന്നമായത്. പാചക ശബ്ദം പോലെ പാകക്രിയ അതിനെ നിമിത്തമാക്കി ഉണ്ടായി. അതുകൊണ്ടത് രൂഢ ശബ്ദം അല്ല. അതുപോലെ ബ്രഹ്മണി സംസ്ഥിത, ബ്രഹ്മസംസ്ഥിത എന്ന് പറയും. അപ്പൊ അതിനൊരു വ്യുത്പത്തിയുണ്ട്. ആ വ്യുത്പത്തി എന്ന് പറയുന്ന എന്താണ്? ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന അതിനെ ആശ്രയിച്ചാണ് ആ ശബ്ദമുണ്ടായി എന്നാണ് ബോധിപ്പിക്കുന്നത്. വ്യുത്പത്തിയിലൂടെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് രൂഢ ശബ്ദമല്ല. രൂഢ ശബ്ദമല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്തായി? അത് പരിവ്രാജകനല്ല, ബ്രഹ്മചാരിയിലോ ഗൃഹസ്ഥനിലോ താപസനിലോ എവിടെയും യോജിപ്പിക്കാം. ഇക്കൂട്ടറിൽ ആരാണോ ബ്രഹ്മണി സംസ്ഥിതം, അവൻ ബ്രഹ്മസംസ്ഥൻ, അവന് മോക്ഷമുണ്ടെന്ന് വരും. നഹി രൂഢി ശബ്ദാഹ നിമിത്തം ഉപാദത. ഒരുപക്ഷെ പറയണം, രൂഢി ശബ്ദങ്ങൾ ഒരിക്കലും നിമിത്തത്തെ ആശ്രയിക്കുന്നില്ല. രൂഢി ശബ്ദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ക്രിയ ഗുണം പോലെയുള്ള നിമിത്തങ്ങളെ ആശ്രയിക്കുന്നില്ല. ഉദാഹരണം യവശബ്ദം, അത് രൂഢിയാണ്. മുമ്പേ തന്നെ അത് നിശ്ചിതമാണ്, അതുകൊണ്ട് അതിന് വേറെ നിമിത്തമൊന്നുമില്ല. എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ പറയുന്നു എന്നേ പറയാൻ കഴിയും. സർവേഷാം ച ബ്രഹ്മണി സ്ഥിതി രൂപദ്ധ്യതേ. ഇവിടെ അങ്ങനെ ഒരു നിമിത്തത്തെ ആശ്രയിക്കുന്നു. ബ്രഹ്മണി സംസ്ഥിത, ബ്രഹ്മസംസ്ഥിത, അത് രൂഢമല്ല, വ്യുത്പന്ന ശബ്ദമാണ്. അതുകൊണ്ടിത് ആരെ സംബന്ധിച്ചും പറയാം, ബ്രഹ്മചാരി ഗൃഹസ്ഥൻ താപസൻ പരിവ്രാജകൻ ആരിലും ഇത് സംഭവിക്കാം. എത്രയെത്ര നിമിത്തമസ്തി ബ്രഹ്മണി സംസ്ഥിതി തസ്യ തസ്യ നിമിത്തം വധോ വാചകം സന്തം ബ്രഹ്മസംസ്ഥ ശബ്ദം പരിവ്രാട് ഏകവിഷയ സങ്കോച കാരണാഭാവ നിരോധം അയുക്തം. എത്രയെത്ര നിമിത്തമസ്തി, എവിടെ എവിടേക്ക് ആ നിമിത്തമുണ്ടോ, ബ്രഹ്മചാരിയിലോ ഗൃഹസ്ഥനിലോ താപസനിലോ പരിവ്രാജകനിലോ, എന്താണ് ബ്രഹ്മണി സംസ്ഥിതി, അതെവിടെ സംഭവിക്കുന്നു, തസ്യ തസ്യ നിമിത്തവതോ, ആ നിമിത്തം ആരിലെല്ലാം കാണുന്നുണ്ടോ അവരുടെ എല്ലാം വാചകം സ്വന്തം ബ്രഹ്മസംസ്ഥ ശബ്ദം, അവരുടെ വാചകമാണ് ബ്രഹ്മസംസ്ഥ ശബ്ദം. ഗൃഹസ്ഥനും പരിവ്രാജകനും എല്ലാവർക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് പരിവ്രാട് ഏകവിഷയ സങ്കോചി, കേവലം പരിവ്രാജകനിൽ മാത്രം അതിനെ സങ്കോചിപ്പിക്കുക, അതിന് കാരണാഭാവ, കാരണമില്ല എന്ന് വെച്ചാൽ അതിന് യുക്തിയൊന്നുമില്ല, പ്രമാണമില്ല, അതുകൊണ്ട് നിരോധം അയുക്തം. അതുകൊണ്ടെന്താണ്, ബ്രഹ്മസംസ്ഥൻ പരിപ്രാജകനാണ്, അവന് മാത്രമേ മോക്ഷമുള്ളൂ, മറ്റുള്ളവർക്ക് അമൃതത്വമില്ല. മറ്റുള്ളവർക്ക് അമൃതത്വത്തെ പ്രാപിക്കണമെങ്കിൽ ഒരു പരിപ്രാജകനാകണം എന്നെല്ലാം പറയുന്നത് ശരിയല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നുവെച്ച പരിവ്രാജ്യാശ്രമധർമ്മ മാത്രേണ അമൃതത്വം, അത് മാത്രമല്ല, പരിവ്രാട് എന്ന് പറയുന്നത് ഒരു ആശ്രമയെ കുറിച്ചാണ്. അവിടെയും ആശ്രമധർമ്മമുണ്ട്, ആശ്രമധർമ്മത്തെ പരിവ്രാജകനും പാലിക്കുന്നു, അതുകൊണ്ട് മാത്രം അമൃതത്വം ഉണ്ടാകത്തില്ല. സിദ്ധാന്തി എന്താണ് പറയുന്നത്, പരിവ്രാജകന് മാത്രമേ അമൃതത്വമുള്ളൂ. ഋഷി പറയുന്നു അത് ശരിയല്ല, എന്തുകൊണ്ടാണ്, പരിവ്രാജകൻ എന്ന് പറയുന്ന ഒരു ആശ്രമിയാണ്, അയാളുടെ ആശ്രമത്തിൽ വന്നു അതുകൊണ്ട് അയാൾക്ക് അമൃതത്വം കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്തുവരും, എന്തുകൊണ്ട്, ഞാൻ ആനടുത്തേക്ക് പ്രസിദ്ധ ജ്ഞാനത്തിന് പ്രയോജനമില്ലാതെ, അമൃതത്വത്തിന് കാരണം ജ്ഞാനമാണ്, അല്ലാതെ പരിവ്രജ്യല്ല എന്നാണ് പുരോക്ഷി പറയുന്നത്. പാരിവ്രാജ്യധർമ്മയുക്തമേവ ജ്ഞാനം, അവിടുത്തെ സാധനം വിരിച്ച് പറയുന്നു സിദ്ധാന്തി ഇങ്ങനെ പറഞ്ഞാലോ, പാരിവ്രാജ്യധർമ്മയുക്തമേവ ജ്ഞാനം, പരിവ്രാജകനുമായിരിക്കണം ജ്ഞാനിയുമായിരിക്കും, അത് അമൃതത്വത്തിന് സാധനമാണ്. ഇവരും പരിവ്രാജകനായാൽ പോലെ, എല്ലാം പരിത്യജിച്ച് സഞ്ചരിക്കുന്നവരെയൊക്കെ പരിവ്രാജകനെന്ന് പറയാം. ആ ഒറ്റ കാരണം കൊണ്ടൊരാൾക്ക് മോക്ഷം കിട്ടത്തില്ല, മറിച്ച് രണ്ടും വേണം, തത്വജ്ഞാനവും വേണം പാരിവ്രാജ്യധർമ്മവും വേണം. അതാണ് മോക്ഷത്തിന് സാധനം എന്ന് പറഞ്ഞാലോ എന്നാ ആശ്രമധർമ്മ അവിശേഷ പറയുന്നു. അതിന് വിശേഷതയൊന്നും ഒരു കാര്യം ഞങ്ങൾ സമ്മതിക്കുന്ന എന്താണ്, ജ്ഞാനം അമൃതത്വ സാധനം, പക്ഷെ അത് പാരിവ്രാജ്യധർമ്മയുക്തമെന്ന് പറയണ്ട, ഏത് ധർമ്മമായാലും മതി, ബ്രഹ്മചര്യ ധർമ്മയുക്തമാകാം, ഗൃഹസ്ഥധർമ്മയുക്തമാകാം, താമസധർമ്മയുക്തമാകാം. എന്തുകൊണ്ട്, ഈ ധർമ്മങ്ങളെല്ലാം ആശ്രമധർമ്മങ്ങളാണ്, ആശ്രമധർമ്മത്വം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം തുല്യമാണ്. അതിന് ഒരു ആശ്രമധർമ്മത്തിനും ഇവിടെ ജ്ഞാനം ചേർന്നാലേ മോക്ഷം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല. ധർമ്മവ ജ്ഞാനവിശിഷ്ടോ അമൃത സാധനം ഇത്യേതദപി സർവ ആശ്രമധർമ്മണം അവിശിഷ്ടം, ധർമ്മം അല്ലെങ്കിൽ ധർമ്മവിശിഷ്ടമായ ജ്ഞാനം, ജ്ഞാനവിശിഷ്ടമായ ധർമ്മം അമൃത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൽ ധർമ്മത്തെ പറയും, അല്ലെങ്കിൽ ജ്ഞാനവിശിഷ്ടമായ ധർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനവും ധർമ്മവും, ഇതാണ് അമൃതത്വ സാധനം മോക്ഷ സാധനം എന്ന് പറഞ്ഞാൽ അത് സർവ ആശ്രമങ്ങൾക്കും തുല്യമാണ്. എന്തുകൊണ്ട്, സർവ ആശ്രമങ്ങളിലും ധർമ്മമുണ്ട്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, തപസ്, പരിപ്രചനം എല്ലായിടത്തും ഉണ്ട് ധർമ്മം, ജ്ഞാനവും എല്ലായിടത്തും ഉള്ള സർവ ആശ്രമധർമാണ് അവശിഷ്ടം. എന്നുവച്ച വചനമസ്തി പരിവ്രാജകസ്തി ഇവ ബ്രഹ്മസംസ്ഥ മോക്ഷോ അന്വേഷാമി. അത് മാത്രമല്ല, അങ്ങനെ പ്രമാണമില്ല, പരിവ്രാജകൻ ബ്രഹ്മസംസ്ഥൻ അവന് മാത്രമേ മോക്ഷമുള്ളൂ, അമൃതത്വ മോക്ഷം ഉള്ളു, അന്യർക്കില്ല എന്നുള്ളതിന് പ്രമാണവുമില്ല. ജ്ഞാനാമോക്ഷ സർവോപനിഷദ സിദ്ധാന്ത പൂർവക്ഷി ഇപ്പൊ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഭാഷ്യകാരൻ പൂർവപക്ഷിയെ കൊണ്ട് സിദ്ധാന്തം പറയുകയാണ്. ജ്ഞാനാത്മോക്ഷം ഇതാണല്ലോ സർവോപനിഷത്തിന്റെ സിദ്ധാന്തം. പലപ്പോഴും ഭാഷ്യകാരൻ അങ്ങനെ ഒരു വിദ്യ പ്രയോഗിക്കും, പൂർവപക്ഷിയെ കൊണ്ട് തന്നെ സിദ്ധാന്തം പറയുകയും, എന്നാൽ ചില ഭാഗങ്ങളിൽ പൂർവപക്ഷി കൊണ്ട് അഭിപ്രായ വ്യത്യാസവും പറയുകയും. സ്വാമൃതത്വമേതി, അതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് ഇതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ആരാണോ ബ്രഹ്മസംസ്ഥനായിരിക്കുന്നത്, ആശ്രമവിഹിത കർമ്മവത, ആശ്രമവിഹിത കർമ്മങ്ങളുള്ളവരിൽ ആരാണോ ബ്രഹ്മസംസ്ഥനായിരിക്കുന്നത് അവൻ അമൃതത്വം ഏതി മോക്ഷത്തെ പ്രാപിക്കുന്നു. മോക്ഷം ആർക്കുമാകാം, ഗൃഹസ്ഥനുമാകാം, ബ്രഹ്മചാരിക്കുമാകാം, താപസനുമാകാം. ഇതാണ് പൂർവക്ഷി പറയുന്നത്. സിദ്ധാന്തി പറയുന്നു, നാ അത് ശരിയല്ല. കർമ്മനിമിത്ത വിദ്യ പ്രത്യയോ വിരോധ, കർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന ജ്ഞാനവും ഇവിടെ പറയുന്ന ആത്മജ്ഞാനവും തമ്മിൽ പരസ്പര വിരോധമുണ്ട്. എന്നുവെച്ചാൽ രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും ഒന്നല്ല എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, താപസൻ അവരെല്ലായിരിക്കുന്ന കർമ്മനിമിത്തമായ ജ്ഞാനമാണ്. അത് പരമാർത്ഥ ജ്ഞാനവുമായി ചേരുന്നതല്ല, രണ്ടും രണ്ടാണ്. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഗുരുകുലത്തിൽ വന്ന് ഉപനയനം ചെയ്ത് വേദം അഭ്യസിച്ച് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ബ്രഹ്മചാരി. അവിടെ എന്താണ് കർത്തൃത്വ ഭോക്തൃത്വ ആദി ചിന്തകൾ അവിടെയുണ്ട്. പിന്നെ ഗൃഹസ്ഥൻ ഭാര്യാസമേതനായി കർമ്മം ചെയ്യുന്ന അവിടെയുണ്ട്. അത് തപസ്സി താപസൻ ഫലങ്ങളെ ഉദ്ദേശിച്ചാണ് കർമ്മം ചെയ്യുന്നത്, തപസ് ചെയ്യുന്നു. അവിടെയുണ്ട് കർത്തൃത്വ ഭോക്തൃത്വ ആദി. അതാണ് കർമ്മനിമിത്ത വിദ്യ എന്ന് പറയുന്നത് ജ്ഞാനം. പരിപ്രാജകനാണെങ്കിലോ അങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വാദി നിമിത്തമായ ഒരു പ്രവൃത്തിയില്ല. വേദാധ്യയനമോ തപസ്സോ യാഗാദി കർമ്മങ്ങളോ ഒന്നുമില്ല. ആത്മനിഷ്ഠം, ആത്മജ്ഞാനം മാത്രം, അവയിൽ രണ്ടും രണ്ടാണ്. അവിടെ ആത്മാവകർത്താവാണ്, അഭോക്താവാണ് എന്നുള്ള ജ്ഞാനം മാത്രം. ഇവിടെ കർത്താവ് ഭോക്താവാണെന്നുള്ള ജ്ഞാനം. അപ്പൊ കർത്താവ് ഭോക്താവാണെന്നുള്ള ജ്ഞാനം ഉള്ളിടത്തോളം കാലം ഈ ഏതെങ്കിലും ആശ്രമത്തിൽ നിൽക്കും. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, തപസ്സി അങ്ങനെയായിരിക്കും. എന്തുകൊണ്ട്? ആശ്രമധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട്. മറിച്ച് ആത്മജ്ഞാനിയാണെങ്കിലോ അവിടെ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കാനില്ല. ഈ ആശ്രമങ്ങളിൽ ഒന്നിന് സ്ഥിതി ചെയ്യുന്നില്ല, അയാൾ പരിപ്രാജകനായിരിക്കുന്നു. അതിന് രണ്ടും നല്ല വ്യത്യാസം. അതുകൊണ്ടാണ് ബ്രഹ്മചാരിക്ക് മോക്ഷം കിട്ടില്ലെന്ന് പറയുന്നത്. അത് കേട്ടിട്ട് ആരും നിരാശപ്പെടരുത്. ബ്രഹ്മചാരിക്ക് മോക്ഷം കിട്ടൂലെങ്കിൽ എന്നാ പിന്നെ സന്യാസിയാകാം. ഇവിടെ പറയുന്നത് സന്യാസിക്ക് മോക്ഷം കിട്ടത്തില്ല. സന്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ കേവലം ആശ്രമധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സന്യാസിയാണ്. ജ്ഞാനമില്ലെങ്കിൽ മോക്ഷമില്ല. ഇന്നത്തെ സന്യാസിമാര് എല്ലാവരും അങ്ങനെയാണ്, ആശ്രമധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അതാ ചെയ്യുന്നു. സന്യാസ ആശ്രമത്തിൽ എന്തൊക്കെയാണോ ധർമ്മങ്ങളോ അത് പാലിക്കുന്നു. അത് പാലിക്കുമ്പോൾ അവർക്ക് മോക്ഷമുണ്ട്. എന്തുകൊണ്ട്? ആശ്രമധർമ്മം കൊണ്ട് മാത്രം മോക്ഷം സാധ്യമല്ല, അതിന് ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ ഇന്നത്തെ സന്യാസിമാർക്ക് മോക്ഷമുണ്ട്, ഇല്ലെങ്കിൽ ഇന്നത്തെ സന്യാസിക്ക് മോക്ഷമുണ്ട്. സന്യാസം സ്വീകരിച്ചിരിക്കുന്നവര് എന്താണ്? ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അത് ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും സ്വീകരിച്ചിരിക്കുന്ന പോലെ ഒരാശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ഭാഷകാരൻ പറയുന്നു, ആശ്രമധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് അവരും മോക്ഷമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും എല്ലാം മോക്ഷം കിട്ടിയാണ്. തത്വജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷമുണ്ടാവൂ. അത് പരിപ്രാജക ധർമ്മത്തെ സ്വീകരിക്കുന്ന ആൾ. ആ പരിപ്രാജക ധർമ്മവും ഇന്നത്തെ സന്യാസമല്ല. അതല്ല, അതിനല്ലെങ്കിലും അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ. സന്യാസം ഇത്രയും പ്രചാരം കൊടുത്തത് ശങ്കരാചാര്യൻ. മുൻപേ ഉണ്ടായിരുന്നു, ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് ഉള്ള സന്യാസത്തെ കുറിച്ച് മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഷ്കൃത സന്യാസമാണ്. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസമുണ്ട്, ജൈനന്മാരുടെ കാലത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ തപസ്സായിരുന്നു, അവിടെ സന്യാസികളല്ല തപസ്സികളായിരുന്നു. ആ തപസ്സെല്ലാം കണ്ട് ഇതൊന്ന് ശരിയായ സന്യാസമല്ല എന്ന് പറഞ്ഞു ശരിയായ സന്യാസത്തെ അവതരിപ്പിച്ചാണ് ശങ്കരാചാര്യർ. അതുവരെ ഉണ്ടായിരുന്ന സന്യാസം പൂർണ്ണമായിരുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ശേഷമാണ് സന്യാസിമാർ കൂടുതലും ഉണ്ടായിരുന്നത്.